പാപത്തോടുള്ള നമ്മുടെ ചങ്ങാത്തം തീ കൊണ്ടുള്ള കളി പോലെയാണ്. പാപം ഒരു തീപ്പെട്ടിക്കൊള്ളി പോലെയാണ്. അത് നാം ഉരച്ചാൽ തീപ്പൊരി ഉണ്ടാകും. അതിന് പുറകെ തീജ്വാലയും ഉണ്ടെന്ന് നാം ഓർക്കണം. അതിന്റെ ആഗ്രഹം നമ്മെ ദഹിപ്പിക്കുക എന്നത് മാത്രമാണ്.
ശ്രോതാക്കൾക്ക് നമസ്കാരം. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. വചനം ദൈവമായിരുന്നു. അതെ, ജീവനും ശക്തിയുമായ ഈ വചനം നമ്മുടെ സ്വന്തം സാഹചര്യങ്ങളിൽ ഇരുന്ന് പഠിക്കുവാൻ ലഭിക്കുന്ന അവസരം എത്രയോ അനുഗ്രഹകരമാണ്. വളരെ വിലയുറ്റതായ ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തുന്ന എല്ലാവരോടും ഞങ്ങളുടെ നന്ദിയെ അറിയിക്കട്ടെ. ഇന്നും നമുക്ക് പഠനത്തിലേക്ക് കടക്കാം. ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചാലും
നാം വളരെയേറെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പണം ചെലവഴിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ആർക്കുവേണ്ടി ചെയ്യുന്നുവോ അവർക്ക് അതൊട്ടും വിലയില്ലാത്തതാകുന്നു എന്ന് തിരിച്ചറിയുമ്പോഴുണ്ടാകുന്ന നിരാശ ഭയങ്കരമാണല്ലേ. പലപ്പോഴും നാം വളരെയധികം താൽപര്യത്തോടുകൂടെ ചെയ്യുന്നു എന്ന് നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ പുറമേയുള്ള താൽപര്യത്തെക്കാൾ ഉപരി ഹൃദയത്തെ നോക്കുന്ന ദൈവം കാണുമ്പോൾ അവൻ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇസ്രായേൽ ജനം ദൈവത്തിനെന്ന് പറഞ്ഞ് ചെയ്തതായ കാര്യങ്ങൾക്ക് താൻ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നത്രേ ദൈവം അവരോട് പറയുന്നത്. കാരണം അവരുടെ ഹൃദയത്തിന്റെ നില ദൈവത്തിൽ നിന്നും വളരെ ദൂരത്തിലായിരുന്നു. ആ ജനം മതപരമായ കാര്യങ്ങളിൽ വളരെ താൽപര്യം കാണിച്ചതുപോലെ തോന്നി. പക്ഷേ അവരുടെ യാഗങ്ങളിൽ ദൈവം അറുപ്പുള്ളവനാണ് എന്നത്രേ അവരോട് പറഞ്ഞത്. ആത്മാർത്ഥമായ വിശ്വാസവും യഥാർത്ഥ ഭക്തിയും അത്രേ ദൈവം അവരിൽ നിന്നും ആവശ്യപ്പെടുന്നത്. നേതാക്കന്മാർ വളരെ ആകർഷകമായി യാഗം കഴിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ ഹൃദയങ്ങളിൽ അവർ ദൈവത്തോട് അവിശ്വസ്തരായിരുന്നു. ആന്തരികമായി ദൈവത്തിലുള്ള ആ വിശ്വാസത്തിന്റെ ബാഹ്യമായ അടയാളമായിരിക്കണം യാഗങ്ങൾ, ഏതൊരു ചടങ്ങും. എന്നാൽ അവരുടെ ഹൃദയത്തിൽ വിശ്വാസമില്ലായിരുന്നു, ദൈവഭയമില്ലായിരുന്നു. എങ്കിലും മുറ പോലെ അവർ യാഗങ്ങൾ അർപ്പിച്ചു പോന്നു. ഇന്നും അനേകർ ഇതുപോലെയാണ്. തങ്ങളുടെ മതത്തിന്റെ അല്ലെങ്കിൽ സഭയുടെ ആചാരങ്ങളിൽ അധികം വിശ്വാസവും തങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിൽ തികഞ്ഞ അവിശ്വാസവും. ആചാരങ്ങൾ എന്തിനുവേണ്ടിയെന്ന് ചിന്തിക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം അവരുടെ പ്രവൃത്തികളിൽ അസന്തുഷ്ടനാണ്. ഇത് നമുക്കൊക്കെ സംഭവിക്കാവുന്ന ഒരു അപകടമാണ്. നാം വളരെ വളരെ സൂക്ഷിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം. ഇവിടെ ഇസ്രായേൽ ജനത്തിനിടയിൽ ദൈവം വെറുത്തത് കേവലം ആചാരത്തെയല്ല എന്ന് നാം ഓർക്കണം. വിശ്വാസമില്ലാത്ത ഹൃദയത്തോടെ ചെയ്ത ആ അവരുടെ പ്രവൃത്തികളെയാണ്. അവരെ തന്നെ ശുദ്ധമാക്കാനാണ് ദൈവം ആവശ്യപ്പെടുന്നത്. യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം വാക്യങ്ങളിൽ നാം കണ്ടത് അതാണ്. ആത്മീയ വിശ്വാസത്യാഗമായിരുന്നു അവരുടെ കുറ്റം. അത് അവരെ ധാർമ്മിക അധഃപതനത്തിലേക്കും രാഷ്ട്രീയ അരാജകത്വത്തിലേക്കും നയിച്ചു. അതുകൊണ്ട് ദൈവം ഇസ്രായേലിനെ തന്റെ കോടതി മുറിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ മേലുള്ള കുറ്റം തെളിയിച്ചിരിക്കുകയാണ്. വിധികാത്ത് ന്യായാധിപന്റെ മുൻപിൽ നിൽക്കുന്ന ഒരു കുറ്റവാളിയുടെ സ്ഥാനത്താകുന്നു ഇപ്പോൾ ഇസ്രായേൽ ജനം. ദൈവത്തിന് ഇപ്പോൾ അവരെ ന്യായം വിധിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ലാത്തതുപോലെ എല്ലാം തെളിഞ്ഞിരിക്കുകയാണ്. എന്നാൽ സമയം അതിക്രമിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ പോലും കോടതിക്ക് വെളിയിൽ വെച്ച് കേസ് അവസാനിപ്പിക്കുവാൻ ദൈവം തയ്യാറാണ്. ദൈവം ഇസ്രായേലിനോട് പറയുന്നത്, എന്നോട് വാദിച്ച് ജയിക്കാമെന്ന് കരുതി നീ കോടതിക്കുള്ളിലേക്ക് വരരുത്, വന്നാൽ നീ തോറ്റുപോകേയുള്ളൂ. ന്യായാധിപൻ ചിലതുകൂടി നിന്നോട് പറയുന്നുണ്ട്. തുടർന്ന് ദൈവം പറയുന്നത് കേട്ടാലും 18-ാം വാക്യം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വളരെ സുപരിചിതമായ ഈ വാക്യം, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞുപോലെ ആയിത്തീരും. ദൈവം യഹൂദയോട് പറയുന്നത്, നിയമപരമായി ശിക്ഷ വിധിക്കുവാൻ എന്നെ നിർബന്ധിതനാക്കരുതേ, കോടതിക്ക് വെളിയിൽ വെച്ച് തന്നെ നിങ്ങളുടെ കേസ് തീർക്കുക എന്നത്രേ. വാദിക്കാൻ പോയി കഴിഞ്ഞാൽ നീ ജയിക്കില്ല. മത്തായി എഴുതിയ സുവിശേഷം 5:25 25 വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. അവൻ നിന്നെ ന്യായാധിപന്റെ മുൻപിലേക്ക് വലിച്ചിഴയ്ക്കുന്നതുവരെ നീ താമസിക്കരുത്. ദൈവം പറയുന്നത്, പാപത്തെ എടുത്തു കളയുന്ന ഒരു രഹസ്യ പ്രമാണ സൂത്രം, ഒരു ദൈവിക രാസവാദവിദ്യ, ഫലപ്രദമായൊരു കുറിപ്പടി, ശക്തിയുള്ള ഒരു കഷായം, ഒരു സ്വർഗീയ മൃതസഞ്ജീവനി തനിക്കുണ്ടെന്നത്രേ. നവീനമായ ഒരു ബോംബ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു സൂത്രവാക്യം, അതുപോലെയുള്ള ഒന്നല്ലിത്. ഇത് വളരെ ശക്തിമത്തായതാണ്. യെശയ്യാപ്രവചനം 53 നാം അത് കാണുന്നുണ്ട്. നമുക്കായി കൂടുതൽ അടികൊണ്ട, കൂടുതൽ കഷ്ടം സഹിച്ച, വ്യത്യസ്തമായി മരിച്ച, നമ്മുടെ അകൃത്യങ്ങൾക്കായി മുറിവേറ്റ യേശുക്രിസ്തു, അവൻ നമ്മുടെ പിഴകളെ കൊടുത്തു തീർത്തതിനാൽ നമുക്കിന്ന് കരുണ നൽകുവാൻ തക്കവണ്ണം ന്യായാധിപന് മനസ്സായിരിക്കുന്നു. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി ഏത് മനുഷ്യനെയും ശുദ്ധീകരിക്കുന്നതാണ്. തന്റെ ജനത്തിനെതിരെയുള്ള ദൈവത്തിന്റെ ആരോപണവും തങ്കലേക്ക് മടങ്ങിവരുന്നതിനുള്ള അടിസ്ഥാനവും ഇതത്രേ. അവൻ ദൈവത്തിങ്കിലേക്ക് മടങ്ങിവരണമെന്ന് ഇസ്രായേലിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ വന്നാൽ ദൈവം അവരെ സംരക്ഷിക്കും. അവൻ അവർക്ക് 100 നൽകും. അവർ അവങ്കിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ, അവരുടെ വഴികളെ നേരെയാക്കിയില്ലെങ്കിൽ അവൻ അവരെ പ്രവാസത്തിലേക്ക് അയക്കും. നമ്മുടെ ജനസമൂഹത്തിനും ഇത് ഇന്ന് ബാധകമാണ്. രാഷ്ട്രീയ അരാജകത്വത്തിനും അധാർമികതയ്ക്കും അറുതി വരുത്തുവാൻ സന്ധികളും ഉച്ചകോടികളും സമ്മേളനങ്ങളുമല്ല, ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങിവരവാണ് ഇന്ന് മനുഷ്യന് ആവശ്യം. ലോകത്തിന് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയില്ല. ഒരു പ്രശസ്തനായ എഴുത്തുകാരൻ ഗിബോൺ തന്റെ പുസ്തകത്തിൽ റോമാ സാമ്രാജ്യത്തിന്റെ പതനത്തിന് 5 കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ശ്രദ്ധിച്ചു കേൾക്കണം. കാരണം ഓരോ വ്യക്തിയുടെയും ഓരോ സമൂഹത്തിന്റെയും ഒരു സഭയുടെയും ഒരു കുടുംബത്തിന്റെയും ഒക്കെ പതനത്തിന് ഈ കാരണങ്ങൾ മുൻപിൽ കാണാവുന്നതാണ്. 1, മാനവ സമൂഹത്തിന്റെ അടിസ്ഥാനമായ കുടുംബത്തിന്റെ അന്തസ്സും ഭാവനതയും താഴ്ത്തിക്കളഞ്ഞു എന്നതാണ്. റോമ സാമ്രാജ്യത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. കുടുംബത്തിന്റെ അന്തസ്സും ഭാവനതയും താഴ്ത്തിക്കളയുന്ന വിധത്തിലുള്ള ജീവിതം. 2, നികുതികൾ അടിക്കടി വർദ്ധിപ്പിച്ചതും പൊതുജനങ്ങൾക്ക് സൌജന്യമായി ഭക്ഷണ വിതരണം നടത്തിയതും വിനോദ പരിപാടികൾ നടത്തിയതുമാകുന്നു 2. 3 കാരണം, സുഖിക്കുന്നതിനുള്ള ഭ്രാന്തമായ ആവേശത്തോടെ ഓരോ വർഷവും കൂടുതൽ ആവേശജനകവും മൃഗീയവും അധാർമികവുമായ കായികാഭ്യാസങ്ങൾ നടത്തിപ്പോന്നു എന്നത്. 4 കാരണം, യഥാർത്ഥ ശത്രു ഉള്ളിലിരിക്കെ തന്നെ, അതെ, വ്യക്തിപരമായ ഉത്തരവാദിത്വ ബോധം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതിരോധത്തിനായി വലിയ വലിയ ആയുധശേഖരം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നതത്രേ. 5 പടിയായി ഗിബോൺ പറയുന്നത്, മതത്തിന്റെ തകർച്ചയാണ്. മതം വെറും ഒരു പുറന്തോടു മാത്രമായി, ജീവിതത്തോട് ബന്ധമില്ലാതെ, ജനത്തെ നയിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ട് അത് വെറുമൊരു രൂപമായി മാറി, ഒരു തോട് മാത്രം. എത്ര അർത്ഥവത്തായ വിലയിരുത്തലല്ലേ. അതെ, രാഷ്ട്രത്തിന്റെ അധപ്പതനം ആരംഭിക്കുന്നത് ആത്മീകമായ വിശ്വാസത്യാഗത്തോടെയാണെന്നാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ധാർമ്മിക അധപ്പതനത്തിലേക്കും ഒടുവിൽ രാഷ്ട്രീയ നിയമരാഹിത്വത്തിന്റെ ശോചനീയാവസ്ഥയിലേക്കും കൊണ്ടെത്തിക്കുന്നു. നമ്മുടെ ഈ ദേശത്ത് ഇന്ന് ആത്മീയ വിശ്വാസത്യാഗമുണ്ടോ? ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ അറിവുള്ള ഓരോ വിശ്വാസിക്കും ഇക്കാര്യം നല്ലവണ്ണം അറിയാമെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ മിക്കവാറും എല്ലാ വലിയ സഭകളിലും ആധുനികത്വം കയറിക്കൂടിയിരിക്കുന്നു. അപ്പസ്തോലിക പിന്തുടർച്ച അവകാശപ്പെടുന്ന അധ്യക്ഷന്മാർ തന്നെ പാപിക്ക് രക്ഷ യേശുക്രിസ്തുവിൽ മാത്രമെന്ന് പറയുന്നത് അസംബന്ധമായി കരുതുന്നു. ഇന്ന് അനേകർക്കും ആത്മീകതയേക്കാൾ പ്രധാനപ്പെട്ടത് ഭൗതികത്വമാണ്, ഭൗതിക സമൃദ്ധി. സുവിശേഷീകരണത്തെക്കാൾ സഭയ്ക്കുന്ന താൽപര്യം സ്വത്ത് സമ്പാദിച്ച് കൂട്ടുന്നതിലാണ്. അത് നിലനിർത്തുന്നതിനുള്ള ബദ്ധപ്പാടോ? ഇന്നത്തെ ഇടവക കമ്മിറ്റികളിലെ പ്രധാന ചർച്ചാവിഷയം എന്താണ് സുഹൃത്തെ? കഴിഞ്ഞ 10 വർഷമായി താങ്കളുടെ സഭയിൽ പുതുതായി വന്ന ഒരു അംഗത്തെയെങ്കിലും കാണാൻ കഴിയുമോ? ഇല്ല എങ്കിൽ സഭ എന്ന പേരിൽ നിലകൊള്ളുന്നതിന്റെ അർത്ഥമെന്ത്? താങ്കളും ഞാനും പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇന്ന് നമുക്കാവശ്യം ആത്മീയമായ ഒരു ഉണർവാണ്. വ്യക്തിജീവിതങ്ങളിൽ അത് തുടങ്ങണം, സഭകളിൽ അത് പടരണം. നോക്കൂ, ഇത്ര അധപ്പതിച്ച അവസ്ഥയിൽ പോലും ദൈവം നമ്മോട് പറയുകയാണ്, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. നമ്മുടെ ദേശത്തിന്, ഇവിടുത്തെ ക്രിസ്തീയ സമൂഹത്തിന് രക്ഷപ്പെടുവാൻ ഒരു വഴിയുണ്ട്. എന്നാൽ മറ്റുള്ളവരെ പോലെ അതേ വഴിയിൽ നാം പോകുന്നു എങ്കിൽ ഓർക്കുക, നമ്മുടെ സമയം വളരെ ചുരുക്കമായിരിക്കുന്നു. ഈ അധപ്പതിച്ച വഴിയിൽ നിന്നും നാം പുറത്തു വരേണ്ടിയിരിക്കുന്നു. അതെ, നമുക്ക് അവിടെ നിന്നും പുറത്തു വന്നെങ്കിൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കൂ എന്നോർക്കണം. കർത്താവ് യഹൂദയ്ക്കെതിരെയുള്ള ആരോപണങ്ങളും രക്ഷയും പ്രശ്നങ്ങളിൽ നിന്നും പുറത്തേക്കുള്ള വഴിയും വാഗ്ദാനം ചെയ്ത ശേഷം ശാന്തമായി ഒരു മുന്നറിയിപ്പ് നൽകുന്നു. 19-ഉം 20-ഉം വാക്യങ്ങൾ: നിങ്ങൾ മനസ്സുവെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും, മറുത്ത് മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനിരയായിത്തീരും. യഹോവയുടെ വായ അരുളി ചെയ്തിരിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഊന്നിപ്പറയുന്ന രണ്ട് വിഷയങ്ങളാണ് ദൈവത്തിന്റെ ഭരണക്രമവും ദൈവത്തിന്റെ കൃപയും. 1-ാം അധ്യായത്തിന്റെ ശേഷിക്കുന്ന ഭാഗങ്ങളിൽ യഹൂദയെ ദൈവം തന്നിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് നാം കാണുന്നത്. അവൻ തന്റെ ജനത്തിന് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഇനിയും 24-26 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അതുകൊണ്ട് ഇസ്രായേലിന്റെ വല്ലഭനായി സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു: ഹാ, ഞാൻ എന്റെ വൈരികളോട് പകവീട്ടി എന്റെ ശത്രുക്കളോട് പ്രതികാരം നടത്തും. ഞാൻ എന്റെ കൈ നിന്റെ നേരെ തിരിച്ച് നിന്റെ കീടം തീരെ ഉരുക്കിക്കളയും, നിന്റെ വെള്ളിയുമൊക്കെയും നീക്കിക്കളയുകയും ചെയ്യും. ഞാൻ നിന്റെ ന്യായാധിപന്മാരെ ആദിയിങ്കൽ എന്ന പോലെയും നിന്റെ ആലോചനക്കാരെ ആരംഭത്തിങ്കൽ എന്ന പോലെയുമാക്കും. അതിന്റെ ശേഷം നീ നീതിപുരം എന്നും വിശ്വസ്ത നഗരം എന്നും വിളിക്കപ്പെടും. യഹൂദയുടെ ഭാവി ക്ഷമിക്കുന്ന ദൈവകൃപയോടുള്ള അവരുടെ പ്രതികരണത്തെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. അവർ തങ്ങളുടെ പാപത്തെ വിട്ടുതിരിഞ്ഞ് ദൈവത്തെ അനുസരിക്കുവാൻ മനസ്സുവെക്കുമെങ്കിൽ ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തും. ആത്മീകമായും ഭൌതികമായും താൻ അവരെ അനുഗ്രഹിക്കുകയും ശത്രുക്കളിൽ നിന്നും അവരെ സംരക്ഷിക്കുകയും ചെയ്യും എന്നത്ര ദൈവം പറയുന്നത്. 27 മുതൽ നാം കാണുന്നത് 27-ാം വാക്യം: സിയോൻ ന്യായത്താലും അതിൽ മനംതിരിയുന്നവർ നീതിയാലും വീണ്ടെടുക്കപ്പെടും. എന്നാൽ അതിക്രമികൾക്കും പാപികൾക്കും ഒരുപോലെ നാശം ഭവിക്കും. യഹോവയെ ഉപേക്ഷിക്കുന്നവർ മുടിഞ്ഞുപോകും. നിങ്ങൾ താൽപര്യം വെച്ചിരുന്ന കരുവേലകങ്ങളെക്കുറിച്ച് നാണിക്കും. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന തോട്ടങ്ങൾ നിമിത്തം ലജ്ജിക്കും. നിങ്ങൾ ഇലപൊഴിഞ്ഞ കരുവേലകം പോലെയും വെള്ളമില്ലാത്ത തോട്ടം പോലെയും ഇരിക്കും. 31-ാം വാക്യം കൂടി ഞാൻ വായിക്കാം: ബലവാൻ ചണനാരുപോലെയും അവന്റെ പണി തീപ്പൊരി പോലെയുമാകും. കെടുത്തുവാൻ ആരുമില്ലാതെ രണ്ടും ഒരുമിച്ച് വെന്തുപോകും. ഇത് വിഗ്രഹാരാധനയോട് ബന്ധപ്പെടുത്തിയുള്ള മുന്നറിയിപ്പാണ്. അവർ കരിവേലകങ്ങൾക്ക് കീഴെ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചിട്ട് അതിനു ചുറ്റും ഒരു തോട്ടവും ഉണ്ടാക്കിയിരുന്നു. ഒടുവിൽ തന്റെ ക്ഷമ നശിച്ച് ന്യായവിധിക്കായി മുമ്പോട്ടിറങ്ങുന്ന ഒരു വ്യക്തിയായിട്ടാണ് ദൈവത്തെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതൊരിക്കലും ദൈവത്തിന്റെ ഒരു യഥാർത്ഥ ചിത്രമല്ല. കാരണം പാപത്തോടുള്ള നമ്മുടെ ചങ്ങാത്തം തീ കൊണ്ടുള്ള കളി പോലെയാണ്. പാപം ഒരു തീപ്പെട്ടിക്കൊള്ളി പോലെയാണ്. അത് നാം ഉരച്ചാൽ തീപ്പൊരി ഉണ്ടാകും. അതിന് പിറകെ തീജ്വാലയും ഉണ്ടെന്ന് നാം ഓർക്കണം. അതിന്റെ ആഗ്രഹം നമ്മെ ദഹിപ്പിക്കുക എന്നത് മാത്രമാണ്. ഗലാത്തിയ ലേഖനം 6-ാം അധ്യായത്തിലെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നല്ലോ: വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ അവൻ കൊയ്യും. പ്രിയ സുഹൃത്തെ, ദൈവത്തോട് മത്സരിക്കുന്നത് ആത്മഹത്യാപരമാണ്. എന്നാൽ അനുതാപത്തോടെ അവന്റെ അടുക്കലേക്ക് വന്ന് അവന്റെ കൃപയ്ക്കായി യാചിക്കുന്നുവെങ്കിൽ സമാധാനപൂർണവും സുരക്ഷിതവുമായ ഒരു ജീവിതം നമുക്ക് ലഭിക്കും. ഇനിയും യെശയ്യാ പ്രവചനം 2 കൂടി നാം പ്രവേശിക്കുകയാണ്. 2 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത് ഒരു പ്രവചനമാണ്. ഈ പ്രവചനം അന്ത്യനാളുകളെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും മഹാപീഠനത്തെക്കുറിച്ചും ഉള്ളതാണ്. അതെ, ഇസ്രായേലിന്റെ വർത്തമാനകാലത്തിനപ്പുറം അന്ത്യകാലത്തെ ഇസ്രായേലിനെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. 12 ഗോത്രങ്ങളും അടങ്ങിയ ഇസ്രായേൽ രാഷ്ട്രത്തെക്കുറിച്ച്. ഈ അധ്യായങ്ങളിലൂടെ നാം മുൻപോട്ട് പോകുമ്പോൾ പിന്നെയും ദൈവം കൂട്ടിച്ചേർക്കാനിരിക്കുന്ന ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെക്കുറിച്ചാണ് ദൈവം പറയുന്നതെന്ന് നമുക്ക് ബോധ്യമാകും. ദൈവം എല്ലായ്പ്പോഴും ഈ ജനത്തെ കാണുന്നത് ഒരു രാഷ്ട്രമായിട്ടാണ്. ഇസ്രായേലിന്റെ അന്ത്യനാളുകളും സഭയുടെ അന്ത്യനാളുകളും തമ്മിൽ നാം വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അധ്യായങ്ങളിൽ ദൈവം സഭയെക്കുറിച്ചല്ല പറയുന്നത്. അവൻ പറയുന്നത് സഭയ്ക്ക് ബാധകമാക്കുവാൻ ഇവിടെ യാതൊരു വഴിയുമില്ല എന്നോർക്കണം. അതുകൊണ്ട് ഇതിനെ നാം സഭയ്ക്കായി ചിന്തിക്കുന്നത് ശരിയാകാൻ വഴിയില്ല. ഇത് നാം വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കണം. കാരണം പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് സഭ എന്നുള്ളത് പഴയ നിയമത്തിൽ മറഞ്ഞുകിടന്ന ഒരു മർമ്മമാകുന്നു എന്നത്രേ. റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഇത് വ്യക്തമാക്കുന്നുണ്ട്. 16:24-25 വാക്യങ്ങളിൽ പൂർവ്വകാലത്ത് മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെടുന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എന്റെ സുവിശേഷത്തിനും എന്നത്രേ. യെശയ്യാവിന് സഭയെക്കുറിച്ച് അറിയാമായിരുന്നെങ്കിൽ പൌലോസിന്റെ കാലത്ത് ഇതൊരിക്കലും ഒരു മർമ്മമെന്ന് പറയുവാൻ കഴിയില്ലായിരുന്നു. പൌലോസിന്റെ കാലം തൊട്ട് ഇന്നുവരെയും സഭ ദൈവത്തിന്റെ ദൂത് ലോകത്തിന് നൽകുന്ന പ്രതിനിധിയായി പ്രവർത്തിക്കുന്നു. എന്തായിരുന്നാലും ഉൽപ്രാവണത്തിന്റെ സമയത്ത് സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടുന്നതാണ്. യെശയ്യാവിന്റെ സന്ദേശം സഭായുഗത്തിനും അപ്പുറം, അതായത് ഉൽപ്രാവണത്തിനും ശേഷം, ദൈവം വ്യത്യസ്തമായ ഒരു പുതിയ വഴിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എന്നതിലേക്കാണ് നമ്മെ കാണിക്കുന്നത്. നാം അതിനെ മഹാപീഠനകാലം എന്ന് വിളിക്കുന്നു. അതിന്റെ അവസാനത്തിൽ ദൈവം തന്റെ രാജ്യം സ്ഥാപിക്കും. 2:1 നാം വായിക്കുന്നത്, ആമോസിന്റെ മകനായ യെശയ്യാവ് യഹൂദയെയും യെരുശലേമിനെയും പറ്റി ദർശിച്ച വചനം. യെശയ്യാവ് ഇവിടെ ഇസ്രായേലിനെക്കുറിച്ചും യഹൂദയെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും പറയുമ്പോൾ അത് തികച്ചും ഈ ജനങ്ങളെക്കുറിച്ചും സ്ഥലങ്ങളെക്കുറിച്ചും തന്നെയാണെന്ന് തന്നെ നാം മനസ്സിലാക്കണം. അതിന് മറ്റൊരർത്ഥം കൊടുക്കേണ്ട ആവശ്യമില്ലിവിടെ. യഹൂദ എന്നാൽ യഹൂദ, 2 ഗോത്രങ്ങളടങ്ങുന്ന ആ യഹൂദ. ഇസ്രായേൽ എന്നാൽ ഇസ്രായേലിലെ ആ 12 ഗോത്രങ്ങളടങ്ങുന്ന ആ വിഭാഗം. യെരുശലേം എന്നാൽ യെരുശലേം പട്ടണം തന്നെ. യെശയ്യാവ് ഇവിടെ പ്രതിരൂപാത്മകമായി സംസാരിക്കുകയായിരുന്നു എങ്കിൽ അവൻ അതും വ്യക്തമാക്കുമായിരുന്നു. അതായത് താൻ മറ്റൊരു അർത്ഥം കൊടുത്താണ് ഈ കാര്യം പറയുന്നതെങ്കിൽ അത് എപ്പോഴാണെന്നുപോലും താൻ നമ്മെ അറിയിക്കുമായിരുന്നു. പ്രവചനങ്ങൾ ആത്മീയവൽക്കരിച്ച് വ്യാഖ്യാനിക്കപ്പെടുന്നതിനെ നാം വളരെ സൂക്ഷിക്കണം. ഏതൊരു ഭാഗം എടുത്താലും ചില ദുരുപദേശം പിടിച്ചിരിക്കുന്നവർക്ക് തങ്ങൾക്ക് ചേരുന്നത് അതിലുണ്ടെന്ന് പറയാൻ കണ്ടേക്കും. പക്ഷേ ഈ തെറ്റായ ആത്മീയവൽക്കരിക്കൽ സത്യത്തിൽ നിന്നും നമ്മെ അകറ്റിക്കളയും എന്ന് നാം ഓർക്കണം. 2:2 ഞാൻ വായിക്കാം. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതമായിരിക്കും എന്ന് പറയുമ്പോൾ, ഞാൻ വീണ്ടും പറയട്ടെ, സഭയുടെ അന്ത്യദിനങ്ങളെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. സഭയുടെ അവസാന നാളുകളെക്കുറിച്ച് അത് വിശ്വാസത്യാഗത്തിന്റെ സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇടയ ലേഖനങ്ങളായ 1-2 തിമത്തിയോസിൽ അപ്പോസ്തലനായ പൗലോസ് ഇത് വ്യക്തമാക്കുന്നുണ്ട്. 1 തിമത്തിയോസ് 4:1 ഞാനൊന്ന് വായിക്കട്ടെ. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും. എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ, സഭയുടെ അന്ത്യകാലവും ഇസ്രായേലിന്റെ ഒടുവിലത്തെ ദിനങ്ങളും ഒന്നല്ല എന്ന്. മാത്രമല്ല, ഇവ രണ്ടിന്റെയും കാലഘട്ടങ്ങൾ തമ്മിൽ അല്പം കൂട്ടിപ്പിണയുന്നെങ്കിൽ കൂടിയും ഇവ രണ്ടും ഒരേ കാലഘട്ടമല്ല എന്നും വ്യക്തമായല്ലോ. അതെ, ഇവ രണ്ടും തികച്ചും വ്യത്യസ്തമായ സമയങ്ങളാണ്. ഇവ രണ്ടും ഒരേ കാലഘട്ടത്തെ കുറിക്കുന്നതല്ല. ഇത് നാം പ്രത്യേകം ഓർത്തിരിക്കണം. അന്ത്യകാലം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മഹാപീഡനത്തെക്കുറിച്ചാണ്. തന്റെ ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ നമ്മുടെ കർത്താവ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ ചോദിച്ചു, ഗുരു, അത് എപ്പോൾ സംഭവിക്കും? മഹാപീഡനകാലത്തിന് അവസാനം വരുന്നത് തന്റെ രാജ്യം സ്ഥാപിക്കുവാനായി ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുമ്പോഴാണ്. യെശയ്യാപ്രവചനത്തിന്റെ ആദ്യ ഭാഗം, അതായത് 2 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ പ്രതിപാദിക്കുന്നത് മഹാപീഡനകാലത്തെക്കുറിച്ചും ക്രിസ്തു ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്ന തന്റെ രാജ്യത്തെക്കുറിച്ചുമാണ്. യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും എന്ന് പറഞ്ഞിരിക്കുന്നത് സഭ എടുക്കപ്പെടുന്നതിന് ശേഷമുള്ള ഇസ്രായേൽ രാഷ്ട്രത്തെക്കുറിച്ചാണ്. പർവ്വതം എന്ന വാക്ക് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നിടത്ത് മിക്കപ്പോഴും രാജ്യം, അധികാരം അഥവാ ഭരണം എന്നൊക്കെയാണ് അർത്ഥം. ദാനിയേൽ തന്റെ പ്രവചനത്തിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. യഹോവയുടെ ആലയം പർവ്വതങ്ങളുടെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നു, അതായത് ഭൂമിയിലെ സകല രാഷ്ട്രങ്ങൾക്കും മുകളിലാണ് ദൈവത്തിന്റെ രാജ്യം. ഈ ലോകത്തിലെ രാജ്യങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ രാജ്യമായി തീരാൻ പോകുന്നു. അവൻ രാജാധിരാജാവും കർത്താധികർത്താവും ആയിരിക്കും. നോക്കൂ, ഇസ്രായേൽ ഇന്ന് ഒരു ഉഷ്ണബിന്ദുവായിരിക്കുന്നു. അത് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നു. അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വളരെ വാർത്താ പ്രാധാന്യമുള്ളതായിരിക്കുന്നു. അതിന് കാരണം തന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്ന സമയത്ത്, അതെ സഹസ്രാബ്ദ യുഗത്തിൽ, രാഷ്ട്രീയവും മതപരവുമായ കേന്ദ്രമായിരിക്കാൻ ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നതാണ്. ആ ദിനങ്ങളെക്കുറിച്ച് ദാനിയേൽ പറയുന്നത് ശ്രദ്ധിക്കൂ. ദാനിയേൽ 2:35, ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെ ആയിത്തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റവയെ പറപ്പിച്ചുകൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായിത്തീർന്നു, ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും മുകളിൽ ദൈവത്തിന്റെ രാജ്യം ഉയർത്തപ്പെടുന്നതാണ്. 2:3 നോക്കിക്കേ, അനേക വംശങ്ങളും ചെന്ന് വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറിച്ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. ഭരണത്തിന്റെയും മതത്തിന്റെയും കേന്ദ്രം യെരുശലേം ആയിരിക്കും. അന്ന് കർത്താവായ യേശുക്രിസ്തു ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കും. അന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുടെ പ്രഥമമായ പരിഗണനകളിലൊന്ന് ദൈവഹിതം അറിഞ്ഞു പ്രവർത്തിക്കുക എന്നതായിരിക്കും. അവർ അവന്റെ വഴികളെ അന്വേഷിച്ചറിയുകയും അവന്റെ പാതകളിൽ അവർ നടക്കുകയും ചെയ്യും. 4 അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. അവർ ഇനിയും യുദ്ധം അഭ്യസിക്കുകയുമില്ല. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ, സഹസ്രാബ്ദ വാഴ്ചയിൽ ക്രിസ്തുവിന്റെ ഭൂമിയിലെ ഭരണകാലം മനുഷ്യവർഗത്തിന് മറ്റൊരു ശോധനയുടെ കാലമായിരിക്കും. അക്കാലത്ത് അനേകർ ശിക്ഷിക്കപ്പെടും. നിശ്ചയമായും അന്ന് വലിയൊരു പറ്റം ജനങ്ങൾ രക്ഷിക്കപ്പെടുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. അക്കാലത്ത് ക്രിസ്തുവിന്റെ ഭൂമിയിലെ ഭരണം തികച്ചും നീതിപൂർവമായിരിക്കും. പരസ്പരം നീതിയിലും ന്യായമായും വർദ്ധിക്കാൻ അവർ രാഷ്ട്രങ്ങളെ നിർബന്ധിക്കും. അങ്ങനെ അന്ന് ആദ്യമായി എല്ലാ രാജ്യങ്ങളും ഐക്യതയിൽ, സമാധാനത്തിൽ കഴിയാൻ പോകുന്നു. സഹസ്രാബ്ദ രാജ്യത്തിന്റെ ഈ കാലത്ത് മാത്രമേ ജനങ്ങൾക്ക് വാളുകളെ കൊഴുക്കളാക്കുവാൻ കഴിയുകയുള്ളൂ. മഹാപീഡനകാലത്ത് ഇതിന്റെ നേരെ വിപരീതമായിരിക്കും സംഭവിക്കുന്നത്. യോബേൽ പ്രവചനം 3:10 നാം അത് കാണുന്നുണ്ട്. അന്ന് ആളുകൾ തങ്ങളുടെ കൊഴുക്കളെ വാളുകളാക്കും. വാസ്തവത്തിൽ അതുപോലുള്ള ഒരു സമയത്താണോ നാം ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ? വ്യക്തികളെയും രാജ്യങ്ങളെയും നിരായുധീകരിക്കുന്നത്. തീർച്ചയായും എന്റെ കാഴ്ചപ്പാടിൽ ദൈവവചനത്തിന് വിരുദ്ധമാണ് ഇന്ന്. പുതിയ നിയമത്തിൽ കർത്താവായി യേശുക്രിസ്തു പറഞ്ഞു, ബലവാൻ ആയുധം ധരിച്ച് തന്റെ അരമന കാക്കുന്നു എന്ന്, ലൂക്കോസിന് സുവിശേഷം 11:21. സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടാകണമെങ്കിൽ ക്രമസമാധാന പാലനം കൂടിയേ തീരൂ. വാളുകളെ കൊഴുക്കളായി അടിച്ചു തീർക്കും എന്ന പ്രവചനം നിവൃത്തിയാകുന്നത് 1000 ആണ്ടുവാഴ്ചയിലാണ്. അതായത് കർത്താവായി യേശുക്രിസ്തു ഭൂമിയെ വാഴുന്ന സഹസ്രാബ്ദയുഗത്തിൽ. ഇന്ന് വീടിന്റെ സുരക്ഷിതത്വത്തിനായി എന്തെല്ലാം ക്രമീകരണങ്ങളാണ് നാം ചെയ്യുന്നത്! പൂട്ടിനുമേൽ പൂട്ടും, കാവൽ നായ്ക്കളും ഉണ്ടായിട്ടും വിലപിടിപ്പുള്ളത് വീട്ടിനകത്തുണ്ടെങ്കിൽ ഉറക്കം വരില്ല. എന്നാൽ അക്കാലത്ത് നിങ്ങൾക്ക് വാതിലിന്റെ പൂട്ടുകളൊക്കെ എടുത്തുമാറ്റാം. ഏത് രാത്രിയും വീഥിയിലൂടെ സുരക്ഷിതമായി നടക്കാം. ആരും നിങ്ങളുടെ വീട് കവർച്ച ചെയ്യില്ല. ആരും നിങ്ങളെ പിടിച്ചുപറിക്കുകയുമില്ല. അന്ന് യുദ്ധങ്ങളില്ല, പ്രതിരോധ ആയുധങ്ങളുടെ ആവശ്യവും വന്നില്ല. മനുഷ്യന് ഉള്ളതുകൊണ്ട് ഭംഗിയായി കഴിച്ച് ജീവിക്കാം. അത് മുഴുവൻ തോക്കും ബോംബും ഉണ്ടാക്കുവാൻ കളയേണ്ടതായി വരില്ല. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ സ്ഥാപിക്കാൻ പോകുന്നത് ഒരു സമാധാനത്തിന്റെ രാജ്യമായിരിക്കും. അവൻ സമാധാന പ്രഭുവാകുന്നു. അങ്ങനെയൊരു കാലത്തിനായി ഈ ലോകത്തെ തയ്യാർ ചെയ്യുന്നതിനാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്, മനുഷ്യവർഗത്തിന് രക്ഷയൊരുക്കിയത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ രക്ഷ സ്വന്തമാക്കുവാൻ കഴിച്ചിട്ടുണ്ടോ? അതോ ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകളിൽ മനം നൊന്ത് ജീവിതത്തെ പാഴാക്കുവാനുള്ള തത്രപ്പാടിലാണോ? സ്വന്തം പരിശ്രമത്താൽ ഒരു പരിഹാരം കണ്ടെത്തുവാനുള്ള താങ്കളുടെ പദ്ധതികൾ തീർച്ചയായും ഇന്ന് വിലപ്പോകില്ല. താങ്കൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുക മാത്രമാണ്. അതിനായി താങ്കളെ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നതായ ആലോചനകൾക്കായി വീണ്ടും അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ വചനം പഠിക്കുവാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഭംഗിയായി ഉപയോഗിക്കുവാൻ അവിടെ ഞങ്ങളെ തുടർന്നും സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ ഹിതപ്രകാരം ജീവിക്കാൻ നിന്റെ കുഞ്ഞുങ്ങളെ നീ ശക്തീകരിക്കണമേ. ദൈവകൃപ കൊണ്ട് ഞങ്ങളെ നിറച്ചാട്ടെ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
സർവലോക സൃഷ്ടിതാവി സർവത്തിനും നാഥ, സർവലോക സൃഷ്ടിതാവി സർവത്തിനും നാഥ, സർവസൃഷ്ടികളും വാഴ്ത്തി വന്ദിക്കും മഹേശ, സർവസൃഷ്ടികളും വാഴ്ത്തി വന്ദിക്കും മഹേശ. വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടടിയർ, വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടടിയർ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർക്കു മോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർക്കു മോദമോടെ. ദൂതർ സംഘം വാഴ്ത്തിയിടുന്ന ദേവാ, ഭാരമില്ല ദൂതർ സംഘം വാഴ്ത്തിയിരുന്ന ദേവ കെറുബികളും സാഫികളും പുകഴ്ത്തും മഹേശ കെറുബികളും സാഫികളും പുകഴ്ത്തും മഹേശ വാനം ഭൂമി സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെ വാനം ഭൂമി സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെ